Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ. ചിന്താമലരുകൾ എന്ന പ്രതിവാര പരിപാടി കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ.
രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ 19 വൈകിട്ട് 6:45. സെൻറ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയവരും വിവിധ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവനും ആ പ്രഖ്യാപനം കേട്ടു.
അബേമുസ് പാപം. എമിനന്റിസിമും അഗ്രവരന്റിസിമും ഡൊമിനും Josephum, Sancte Romanae Ecclesiae, Cardinalem Ratzinger, qui sibi nomen imposuit Benedicti decimi sexti.
കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ വിശുദ്ധ പത്രോസിന്റെ 264-ാമത്തെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ബെനഡിക്ട് 16-ാമൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടും. ബെനഡിക്ട് പാപ്പയുടെ ആദ്യത്തെ വാക്കുകൾ ഇവയായിരുന്നു.
കാരി ഫ്രാറ്റെല്ലി എ സോറെല്ലെ, ഡോപ്പോ ഇൽ ഗ്രാൻഡെ പാപ്പ ജോവാനി പൗലോ സെക്കൻഡോ.
പ്രിയ സഹോദരി സഹോദരന്മാരെ, മഹാനായ ജോൺ പോൾ 2-ാമൻ പാപ്പയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട കർദിനാളന്മാർ ഒരു സാധാരണക്കാരനും എളിയവനുമായി എന്നെ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ നിമിഷം മുതൽ പിന്നീടുള്ള 8 വർഷത്തോളം ബെനഡിക്ട് പാപ്പ ജീവിച്ചു കാണിച്ച ലാളിത്യവും എളിമയും അന്നുവരെ മാധ്യമങ്ങൾ ചാർത്തിക്കൊടുത്തിരുന്ന കർക്കശക്കാരനും ധാർഷ്ട്യനുമെന്ന പ്രതിച്ഛായയ്ക്ക് നേരെ വിപരീതമായിരുന്നു. എന്നാൽ എളിമ എല്ലാറ്റിനും മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്ന ഭീരുത്വമല്ലെന്നും പാപ്പയ്ക്ക് നന്നായി അറിയാമായിരുന്നു. ദൈവത്തിൻ്റെ ചിന്തയുടെ ഭാഗമാണ് ഞാനും എൻ്റെ സഹോദരങ്ങളും എന്ന തിരിച്ചറിവാണ് എളിമ. ഇടവക വൈദികരുമായുള്ള യോഗത്തിൽ പാപ്പ പറഞ്ഞു, എളിമ സത്യത്തോടുള്ള സ്നേഹമാണെന്നും ഈ എളിമ നമ്മെ സ്വതന്ത്രരാക്കുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഈ എളിമയും അതിൻ്റെ ഫലങ്ങളായ സ്വാതന്ത്ര്യവുമാണ് ഈ 28 ഫെബ്രുവരി മാർപ്പാപ്പ സ്ഥാനത്തുനിന്ന് വിരമിക്കാനുള്ള തീരുമാനമെടുക്കാനും ഈ കഴിഞ്ഞ 8 വർഷക്കാലം സഭയ്ക്കകത്തും പുറത്തും യേശുവിനെ സധൈര്യം പ്രഘോഷിക്കാനും പാപ്പയെ സഹായിച്ചത്. ഇതേ സ്വാതന്ത്ര്യമാണ് തന്നെ ഏൽപ്പിച്ച ക്രിസ്തീയ സമൂഹത്തിൻ്റെ തെറ്റുകൾ സൗമ്യതയോടെ എന്നാൽ ദൃഢതയോടെ തിരുത്താൻ അദ്ദേഹത്തിന് കരുത്തേകിയത്. തൻ്റെ വൈദികർ വരുത്തിവെച്ച വലിയ വേദനയ്ക്ക് മാപ്പ് ചോദിക്കാനും ആ മുറിവുകൾ പേറുന്ന ധാരാളം പേരെ നേരിൽ കാണാനും പാപ്പ തയ്യാറായി. സ്വന്തം കുറവുകൾ അംഗീകരിക്കാനുള്ള എളിമയും അദ്ദേഹത്തിനുണ്ട്. തൻ്റെ സ്ഥാനത്യാഗത്തിന് ശേഷം പാപ്പ പറഞ്ഞു, എൻ്റെ എല്ലാ കുറവുകൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എളിമയെക്കുറിച്ച് പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്, എളിമ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൻ്റെ പുണ്യമാണ്. എങ്കിൽ സംശയമില്ലാതെ നമുക്ക് പറയാനാവും, ഈ പാപ്പ ക്രിസ്തുവുമായി ഗാഢബന്ധമുള്ള വ്യക്തിയാണ്. യേശുവിനോടുള്ള പാപ്പയുടെ സ്നേഹത്തിൻ്റെ തെളിവാണ് നസറായനായ യേശുവിനെക്കുറിച്ച് അദ്ദേഹം രചിച്ച 3 പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങളിലൂടെയും തൻ്റെ വിവിധങ്ങളായ പ്രഭാഷണങ്ങളിലൂടെയും തന്നെ ഭരമേൽപ്പിച്ച സഭാതനയരെ യേശുവിലെ കടുപ്പിക്കാനും അവിടുന്നുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുന്നതിന് സഹായിക്കാനും മാർപ്പാപ്പ ശ്രമിച്ചു. 2005 ഏപ്രിൽ 24 ഔദ്യോഗികമായി പാപ്പയുടെ സ്ഥാനമേറ്റെടുത്ത ദിവ്യബലി മധ്യേ അദ്ദേഹം നടത്തിയ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ജോൺ പോൾ 2 പാപ്പയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ ആശയം കടമെടുത്തിട്ടാണ്.
Le sue parole di allora: non abbiate paura, aprite, anzi spalancate le porte per Cristo.
ഏറെ ശക്തിയോടെയും ബോധ്യത്തോടെയും ഏറെ വർഷങ്ങളുടെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ക്രിസ്തുവിനെ ഭയപ്പെടാതിരിക്കുക. അവിടുന്ന് ഒന്നും എടുത്തുകൊണ്ടു പോകുന്നില്ല, മറിച്ച് നിങ്ങൾക്കെല്ലാം തരുന്നു. നാം നമ്മെ തന്നെ അവിടത്തേക്ക് നൽകുമ്പോൾ 100 ഇരട്ടിയായി നമുക്ക് തിരിച്ചു കിട്ടുന്നു. അതെ, തുറക്കുക. കർത്താവിനായി വാതിലുകൾ മലർക്കെ തുറന്നിടുക. നിങ്ങൾ യഥാർത്ഥ ജീവൻ കണ്ടെത്തും. മാർപ്പാപ്പ പുറപ്പെടുവിച്ച 3 ചാക്രിക ലേഖനങ്ങളിലും യേശുവുമായുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യം പാപ്പ എടുത്തു പറയുന്നുണ്ട്. ദൈവം സ്നേഹമാകുന്നു എന്ന തൻ്റെ ആദ്യത്തെ ചാക്രിക ലേഖനത്തിൽ പാപ്പ എഴുതി, ക്രിസ്തുവിൻ്റെ കുത്തി തുറക്കപ്പെട്ട പാർശ്വത്തെ ധ്യാനിക്കുന്നതിലൂടെയാണ് ദൈവം സ്നേഹമാണെന്ന് നാം മനസ്സിലാക്കുക. അവിടെ നിന്നാണ് സ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ നിർവചനം ആരംഭിക്കേണ്ടത്. ഈ ധ്യാനത്തിൽ നിന്നാണ് ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിതവും സ്നേഹവും ചരിക്കേണ്ട പാത കണ്ടെത്തുന്നത്. വിശ്വാസത്തെയും പ്രത്യാശയെയും കുറിച്ചെഴുതിയ പ്രത്യാശയിൽ രക്ഷ എന്ന തൻ്റെ 2 ചാക്രിക ലേഖനത്തിൽ പാപ്പ പറയുന്നു, യേശുവുമായുള്ള ഐക്യത്തിലൂടെയാണ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം സ്ഥാപിക്കപ്പെടുന്നത്. യേശുവുമായുള്ള ഈ ഐക്യം മാത്രമാണ് മറ്റുള്ളവർക്കായി ജീവിക്കാനും നമ്മെ സഹായിക്കുന്നത്. എന്നാൽ യേശുവുമായുള്ള ഐക്യവും അതുവഴി ദൈവവുമായി കൈവരുന്ന ബന്ധവും ഒരുവൻ്റെ വ്യക്തിപരമായ രക്ഷയെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ല എന്ന് ഇതേ ചാക്രിക ലേഖനത്തിൽ പാപ്പ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. പാപ്പ ചോദിക്കുന്നു, ക്രിസ്തീയത എന്നത് മറ്റുള്ളവരെ സേവിക്കുക എന്ന ആശയത്തെ നിരാകരിച്ച് സ്വയം രക്ഷയ്ക്കുള്ള സ്വാർത്ഥപരമായ ഒരന്വേഷണമായി നാം എങ്ങനെയാണ് ധരിച്ചു വയ്ക്കാനിടയായത്? യേശുവുമായുള്ള വ്യക്തിപരമായ ബന്ധം നമ്മെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതസാക്ഷ്യത്തിലേക്ക് നയിക്കണം എന്നാണ് പാപ്പ നമ്മെ പഠിപ്പിക്കുന്നത്.
ക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധം അഥവാ സൗഹൃദം ബെനഡിക്ട് 16 മാർപ്പാപ്പ നമുക്ക് നൽകിയ ആത്മീയ പൈതൃകത്തിന്റെ കേന്ദ്ര ചിന്തകളിലൊന്നാണ്. തന്റെ ആദ്യ പ്രസംഗത്തിൽ ഇത് വളരെ വ്യക്തമായി അദ്ദേഹം പറയുകയുണ്ടായി.
L'umanità, noi tutti, è la pecora smarrita che nel deserto non trova più la strada.
മനുഷ്യകുലം മരുഭൂമിയിൽ വഴിയറിയാതെ വലയുന്ന അജഗണമാണ്. വിവിധ തരത്തിലുള്ള മരുഭൂമികളുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ മരുഭൂമി, വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും മരുഭൂമി, തിരസ്കരണത്തിൻ്റെയും ഏകാന്തതയുടെയും തകർക്കപ്പെട്ട സ്നേഹത്തിൻ്റെയും മരുഭൂമി, ദൈവീകാസാന്നിധ്യത്തിൻ്റെ ഇരുൾമൂടിയ മരുഭൂമിയുണ്ട്. മനുഷ്യാന്തസ്സും ജീവിതത്തിൻ്റെ ലക്ഷ്യവും തിരിച്ചറിയാനാവാത്ത ശൂന്യമായ ആത്മാവിൻ്റെ മരുഭൂമിയുണ്ട്. പുറമേയുള്ള മരുഭൂമികൾ വർദ്ധിച്ചു വരുന്നു, കാരണം അകത്തെ മരുഭൂമികൾ അത്രയ്ക്കും വിസ്തൃതമായി കൊണ്ടിരിക്കുന്നു.
തുടർന്ന് ഒരു ക്ഷണമാണ് മാർപ്പാപ്പ നടത്തിയത്.
സഭ മുഴുവനും ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവരെ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്ക് നയിക്കണം, ജീവനുള്ളിടത്തേക്ക്, ദൈവപുത്രനുമായുള്ള സൗഹൃദത്തിലേക്ക്, നമുക്ക് ജീവൻ നൽകുന്നവനിലേക്ക്, അത് സമൃദ്ധമായി നൽകുന്നവനിലേക്ക്
നയിക്കണം.
ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ഈ വാക്കുകളിൽ സഭയെയും വിശ്വാസ സമൂഹത്തെയും കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന വ്യക്തമായ കാഴ്ചപ്പാട് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. 25 വർഷത്തോളം വിശ്വാസ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ സംഘത്തിന്റെ തലവനെന്ന നിലയിൽ സഭയുടെ വിശ്വാസ ധാർമ്മിക കാഴ്ചപ്പാടുകളുടെ കാവൽക്കാരനായിരുന്നു കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പിൻഗാമിയായി ബെനഡിക്ട് 16 മാർപ്പാപ്പയായി വലിയ മുക്കുവന്റെ സ്ഥാനത്ത് അവരോധിതനാകുമ്പോൾ സഭ എന്തായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നതിനെക്കുറിച്ചും കൃത്യമായ ദർശനവും ബോധ്യവുമുണ്ടായിരുന്നു നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞന്. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ 7 10 9 നീണ്ട പേപ്പൽ ഭരണകാലം ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ 2005 ഏപ്രിൽ 24 സ്ഥാനാരോഹണ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ തുടർച്ചയാണ് പിന്നീടങ്ങോട്ട് മാർപ്പാപ്പയുടെ രചനകളിലും പ്രഭാഷണങ്ങളിലും സന്ദേശങ്ങളിലും നിറഞ്ഞുനിന്നതും സഭയുടെ ജീവതാളമായി മാറിയതും. ക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധത്തിൽ അടിയുറച്ച വിശ്വാസ ജീവിതവും ആനന്ദത്തോടെയുള്ള വിശ്വാസ സാക്ഷ്യവും ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളിൽ എല്ലായ്പ്പോഴും നിഴലിട്ട് നിന്നിരുന്നു. ദൈവശാസ്ത്ര ചിന്തകൾ അമൂർത്തമാണെന്നും സാധാരണക്കാരന് അപ്രാപ്യമാണെന്നുമുള്ള വാദഗതികൾക്ക് നേർവിപരീതമായി ജീവിതയാഥാർത്ഥ്യങ്ങളുടെ ഗന്ധവും സ്പന്ദനവും നിറഞ്ഞ പഠനങ്ങൾ മാർപ്പാപ്പ ലോകത്തിനു നൽകി. ദൈവം സ്നേഹമാകുന്നു എന്ന ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ ഇങ്ങനെ എഴുതി:
ഞങ്ങൾ ദൈവസ്നേഹത്തിൽ വിശ്വസിക്കുന്നു എന്ന വാക്കുകളിലൂടെ ഓരോ ക്രിസ്ത്യാനിയും തന്റെ ജീവിത ദർശനം ഏറ്റുപറയുന്നു. ക്രിസ്ത്യാനിയായിരിക്കുക എന്നത് നമ്മുടെ ഒരു ധാർമ്മിക തിരഞ്ഞെടുപ്പോ ആകർഷകമായ ഒരാശയമോ അല്ല, മറിച്ച് ജീവിതത്തിന് പുത്തൻ അർത്ഥവും ദർശനവും നൽകിയ ക്രിസ്തുവെന്ന വ്യക്തിയോടുള്ള കൂടിക്കാഴ്ചയാണ്. അതിനാൽ സ്നേഹമെന്ന് പറയുന്നത് വെറും കൽപ്പനകൾ പാലിക്കുന്നതല്ല, നമ്മുടെ അടുക്കലേക്ക് വന്ന ദൈവത്തിലേക്ക് തിരിയുന്നതാണ്.
വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും സാക്ഷികളായി ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ദൈവവുമായുള്ള വ്യക്തിബന്ധം അനിവാര്യമാണ്. തങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവരോട് ബെനഡിക്ട് 16 മാർപ്പാപ്പ പങ്കുവച്ച നുറുങ്ങു ചിന്തകൾ ഇവിടെ ഇതൾ വിരിയുകയാണ്. കുടുംബങ്ങളോട് മാർപ്പാപ്പ പറഞ്ഞു:
നിർലോഭമായ സ്നേഹമനുഭവിക്കുന്ന പ്രഥമ സ്ഥലമാണ് കുടുംബങ്ങൾ. എന്നാൽ അത് സംഭവിക്കുന്നില്ലെങ്കിൽ കുടുംബജീവിതം അസ്വാഭാവികമായി തീരും. അവിടെയാണ് പ്രതിസന്ധികൾ ആരംഭിക്കുന്നത്. മനുഷ്യഹൃദയങ്ങളെയും മനുഷ്യകുടുംബത്തെ മുഴുവനും പരിവർത്തനം ചെയ്യാൻ കഴിവുള്ള ശക്തിയാണ് സ്നേഹം. ഈ സ്നേഹത്തിലൂടെ വേണം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ.
ബെനഡിക്ട് 16 മാർപ്പാപ്പ കുട്ടികളോട് പറഞ്ഞതിങ്ങനെയാണ്:
നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ആരാണെന്നറിഞ്ഞുകൊണ്ട് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പരിവർത്തനപ്പെടുവാൻ നാം അനുവദിച്ചാൽ നമുക്ക് ലോകത്തെ തന്നെ പരിവർത്തനം ചെയ്യാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ രഹസ്യം. എന്റെ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. യേശു എല്ലായ്പ്പോഴും നിങ്ങളോടൊത്തുണ്ട്.
കുട്ടികളുടെ രക്ഷകർത്താക്കളോട് മാർപ്പാപ്പയുടെ ആഹ്വാനം ഇപ്രകാരമായിരുന്നു:
കുട്ടികളെ സംരക്ഷിക്കാനും കാത്തുപാലിക്കാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അത് അവരുടെ മുഖത്തുള്ള ചിരി മായ്ച്ചു കളഞ്ഞുകൊണ്ടല്ല, മറിച്ച് അവർ സമാധാനത്തിൽ ജീവിക്കുന്നതിനും ആത്മവിശ്വാസത്തോടെ ഭാവിയെ സമീപിക്കുന്നതിനുമാണ്.
യുവാക്കൾക്കുള്ള ആഹ്വാനവും അവരെക്കുറിച്ചുള്ള പ്രതീക്ഷയും:
ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ച ജീവിതത്തിന് നൂതന അർത്ഥവും ദിശയും നൽകും. തടസ്സങ്ങളും പ്രയാസങ്ങളും മറികടന്നുകൊണ്ട് ജീവിതവീഥിയിലൂടെ സധൈര്യം മുന്നോട്ടു പോകാനുള്ള കരുത്തും ഊർജ്ജവും ക്രിസ്തുവിൽ നിങ്ങൾ കണ്ടെത്തും. യഥാർത്ഥ ആനന്ദത്തിന്റെ ഉറവിടമായ ക്രിസ്തു സ്നേഹത്തിന്റെ വിപ്ലവമാണ് നമ്മെ പഠിപ്പിക്കുന്നത്.
സഭയുടെ ഭാവി വാഗ്ദാനങ്ങളായ വൈദിക വിദ്യാർത്ഥികൾക്കും മാർപ്പാപ്പ സ്നേഹോപദേശം നൽകി.
വൈദികനാകാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ആദ്യം ദൈവിക മനുഷ്യനാകണം. പൗരോഹിത്യത്തിലേക്കുള്ള യാത്രയിലും പൗരോഹിത്യ ജീവിതത്തിലും ഏറ്റവും പ്രധാനം ക്രിസ്തുവിൽ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ്.
സന്യസ്തരോടും സമർപ്പിതരോടും മാർപ്പാപ്പ പറഞ്ഞു:
സുവിശേഷാധിഷ്ഠിതമായ ജീവിതമെന്നാൽ ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുകയെന്ന് അർത്ഥമാക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് പൂർണ്ണഹൃദയത്തോടെ ഇറങ്ങിച്ചെല്ലുന്നതാണ് സമർപ്പണ ജീവിതം. ആ സ്നേഹത്തിനുപരിയായി ഒന്നും പ്രതിഷ്ഠിക്കാതെ പൂർണ്ണമായും അവിടത്തേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണത്. ക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധമാണ് നിങ്ങളുടെ സമർപ്പണ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നതെന്ന് നിങ്ങൾ സ്വജീവിതത്തിലൂടെ തെളിയിക്കണം.
രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളോട് മാർപ്പാപ്പയുടെ വാക്കുകൾ.
സജീവമായ വിശ്വാസം സ്നേഹത്തിലേക്ക് നയിക്കുന്നു. സമാധാന സ്ഥാപകർ എളിമയും നീതിയും ഉള്ളവരാകണം. ഇന്ന് വിശ്വാസികൾക്കും സമാധാന സ്ഥാപനത്തിൽ നിർണായക പങ്കുണ്ട്. നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലും ദൈവിക സമ്മാനമായ സമാധാനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് അത് നിറവേറ്റേണ്ടത്.
പ്രായമായവർക്കും രോഗത്താൽ വലയുന്നവർക്കും സാന്ത്വന സ്വരമായി മാർപ്പാപ്പയുടെ സ്വരമെത്തുന്നുണ്ട്.
ജീവിതം എന്നും മനോഹരമാണ്. സഹനത്തിലും സന്തോഷത്തിന്റെ പ്രസരിപ്പ് മുഖത്ത് സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. നാം ഒരിക്കലും മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ ഏറ്റവും വിലയേറിയ ആയുധമായ പ്രാർത്ഥന ഇപ്പോഴും നമ്മുടെ കൈവശമുണ്ട്. ദൈവവുമായുള്ള ബന്ധം വഴി സഭയ്ക്കു വേണ്ടി, മാർപ്പാപ്പയ്ക്കു വേണ്ടി, ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, പാവങ്ങൾക്കും അശരണർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ലോകത്തെ കാത്തുപാലിക്കുന്നു.
സഭാഗാത്രത്തിലെ ഓരോ അംഗത്തിനും നൽകിയ അതേ ആഹ്വാനം മാർപ്പാപ്പ കർദിനാൾമാരോടും ആവർത്തിച്ചു.
നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക, അവിടുത്തെ സഭയെ സ്നേഹിക്കുക, അതോടൊപ്പം മനുഷ്യവർഗത്തെ മുഴുവനായും നിരുപാധികം സ്നേഹിക്കുക.
ദൈവസ്നേഹവും പരസ്നേഹവും വിളങ്ങിച്ചേർന്നതായിരുന്നു ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ ജീവിതവും സന്ദേശവും. കാൽവരിയിലെ കുരിശിൽ കിടന്ന് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഞാൻ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിശബ്ദമായ ശുശ്രൂഷയിലേക്ക് അദ്ദേഹം പടിയിറങ്ങി. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ആളിക്കത്തിച്ച വിശ്വാസ തീജ്വാല നമ്മുടെ ഹൃദയത്തിന് എന്നും പ്രകാശമായിരിക്കട്ടെ.
ഞാനൊരു എളിയ തീർത്ഥാടകനാണ്, ജീവിതയാത്രയുടെ അവസാന ഭാഗം താണ്ടുന്ന തീർത്ഥാടകൻ. എന്റെ ഇനിയുള്ള ജീവിതത്തിലും പൂർണ്ണഹൃദയത്തോടും സ്നേഹത്തോടും ആന്തരിക കരുത്തോടും കൂടി പ്രാർത്ഥനയിലും വിചിന്തനത്തിലും സഭയുടെയും മാനവ കുടുംബത്തിൻ്റെയും ക്ഷേമത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹം എനിക്ക് കരുത്തു പകരുന്നു. സഭയുടെയും ലോകത്തിൻ്റെയും ക്ഷേമത്തിനു വേണ്ടി കർത്താവിനോടൊത്ത് നമുക്ക് ഒരുമിച്ച് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ വ്യക്തിയും സന്ദേശവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഫാദർ മിൽട്ടൺ ജേക്കബ്, ബ്രദർ ടോണി അറക്കൽ, ബ്രദർ സനൽ തോമസ്, സിസ്റ്റർ ടാനിയ ജോർജ് എന്നിവർ ചേർന്ന് തയ്യാറാക്കി അവതരിപ്പിച്ച വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതോടെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പരിപാടികൾ ഇംഗ്ലീഷിൽ. ശ്രോതാക്കൾക്ക് നന്ദി, നമസ്കാരം.